ഒരു പടയാളി ശരിയായ യുദ്ധം ചെയ്യണമെങ്കിലും തന്റെ ശത്രുവിന്റെ മേൽ വിജയം നേടണമെങ്കിലും പരിശീലനം അത്യാവശ്യമാണ്.
ജീവസന്ദേശത്തിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനം. ദൈവവചനം അത് എന്തിനേക്കാളും വിലയേറിയതാണ്. തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളതാണ്. ഈ വചനം ദിനംതോറും അതിരാവിലെ തന്നെ രുചിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ ലഭിക്കുന്നത് എത്ര അനുഗ്രഹകരമാണ്, എത്ര ആശ്വാസകരമാണ്. ഇന്നും ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
മാതാപിതാക്കളെ അനുസരിക്കുന്നത് ഇന്നൊരു പഴയ ഫാഷനായി മാറിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അതൊക്കെ പണ്ടത്തെ കുട്ടികൾക്കായിരുന്ന ആവശ്യം ഇന്ന് എന്റെ മാതാപിതാക്കളെക്കാൾ വിദ്യാഭ്യാസവും അറിവും എനിക്കുണ്ട്, അതുകൊണ്ട് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയുന്നത് അവർ കേൾക്കട്ടെ എന്നാണ് പലരുടെയും പക്ഷം. എന്നാൽ ദൈവവചനം ഈ വിഷയത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ അധ്യായത്തിൽ, അതായത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ, സഭ ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന വിഷയമാണ് ചിത്രീകരിച്ചിരുന്നത്. ഇപ്പോൾ ഈ അധ്യായത്തിൽ സഭ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു നല്ല പടയാളിയായി നാം കാണുന്നു. നോക്കണം സഭയുടെ ഇന്നത്തെ അവസ്ഥ. ഇന്നാണ് സഭയുടെ വിവാഹ നിശ്ചയവും ലോകത്തിന്റെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നതും. ഇന്ന് സഭ ലോകത്തിലാണ്. ഇപ്പോൾ നമുക്ക് മുൻപിലുള്ള അധ്യായം 6-ാം അധ്യായം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ വേറൊരു വശമാണ് അവതരിപ്പിക്കുന്നത്. ഇന്ന് ലോകത്തിൽ സഭ ക്രിസ്തുവിന്റെ ഒരു നല്ല പടയാളി ആയിരിക്കേണ്ടതാണ്. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ ആർത്തിമസ് ദേവിയുടെ വലിയ ക്ഷേത്രം എഫസോസ് പട്ടണത്തിൽ തലയുയർത്തി നിന്നു. പ്രാകൃതവും വിജാതീയവുമായ സകലത്തിന്റെയും പ്രതീകമായി ആ ക്ഷേത്രം നിലകൊണ്ടു. പറഞ്ഞറിയിക്കുവാൻ പ്രയാസമായ അസാന്മാർഗികതയാണ് അവിടെ അരങ്ങേറിയിരുന്നത്. എഫസോസിലെ വിശ്വാസികൾ തങ്ങൾക്കൊരു ശത്രുവുണ്ടെന്ന് ഗ്രഹിക്കുവാൻ ഇടയായ സമയമായിരുന്നു അത്. എഫസോസിലെ വിശ്വാസികൾക്ക് മാത്രമല്ല ഒരു ശത്രുവുണ്ടായിരുന്നത്, ഇന്ന് നമുക്കും അതേ ശത്രുവുണ്ട്. അർത്തിമസിന്റെ ക്ഷേത്രത്തിലെ ആരാധനയല്ല നമ്മുടെ ശത്രു. ഞാൻ ചിന്തിക്കുന്നത് അതിനേക്കാളൊക്കെ ഭയങ്കരമായി മോശമായി എന്തോ ഒന്നുണ്ട്. അസാന്മാർഗികത്വവും വിജാതീയത്വവും എന്തെങ്കിലുമൊക്കെ മതത്തിന്റെ പേരിൽ മാത്രമല്ല നാം ഇന്ന് കാണുന്നത്. പിന്നെയോ വാസ്തവത്തിൽ ക്രിസ്തീയത്വത്തിന്റെ പേരും പറഞ്ഞ് ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ ക്രിസ്തുമാർഗമെന്ന് ഒരിക്കലും ചിന്തിക്കുവാൻ പോലും കഴിയില്ല എന്ന് മറക്കരുത്. പലരും പറയാറുണ്ട്, നിങ്ങൾ ഈ പാർട്ടികൾ ഈ വലിയ വാചകം അടിക്കുന്നു, നിങ്ങളുടെ ഇന്നാര് ജീവിക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന സ്ഥലത്ത് നടക്കുന്ന അനാശാസ്യ നടപടികളെക്കുറിച്ച് പാട്ടല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ എത്രമാത്രം മൃഗീയമായ പ്രവർത്തനം നടക്കുന്നു. ആദ്യം സ്വയം നന്നാകൂ, പിന്നെ പുറത്തുള്ളവരെ നന്നാക്കൂ എന്ന് താങ്കൾ പറഞ്ഞ സത്യമാ സുഹൃത്തെ, അതൊരു വിധത്തിൽ ശരിയാണ്. എന്നാൽ ക്രിസ്തുവിലായി തീർന്നിട്ടില്ലാത്ത ഒരു വ്യക്തി ക്രിസ്ത്യാനിയല്ല എന്ന് ഞാൻ ആദ്യമേ ഓർപ്പിക്കട്ടെ. അവർ മറ്റാരെയും പോലെ ക്രിസ്തീയത്വത്തിന് വെളിയിലാണ്. ഇത് നാം പ്രത്യേകം ഓർക്കണം. എഫേസ്യ ലേഖനത്തിലെ ഈ ഒടുവിലത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗം മക്കൾക്കും മാതാപിതാക്കൾക്കും ദാസന്മാർക്കും യജമാനന്മാർക്കുമുള്ള നിർദ്ദേശങ്ങളോടെ ആരംഭിക്കുന്നു. ഒരു പടയാളിയുടെ ജീവിതവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒന്നായി ഇതിനെ തോന്നാവുന്നതാണ്. എന്നാൽ ഒരു പടയാളിയുടെ പരിശീലനം പരേഡ് ഗ്രൌണ്ടിലല്ല ആരംഭിക്കുന്നത്, പിന്നെയോ ഒരു കുട്ടിയായി ഭവനത്തിലായിരിക്കുമ്പോഴാണ് ആരംഭിക്കുന്നത്. ഒരു പടയാളി ശരിയായ യുദ്ധം ചെയ്യണമെങ്കിലും തന്റെ ശത്രുവിന്റെ മേൽ വിജയം നേടണമെങ്കിലും പരിശീലനം അത്യാവശ്യമാണ്. എത്ര നല്ല പരിശീലനമാണ് എന്നുള്ളത് ആശ്രയിച്ചാണ് വിജയം. ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഭവനത്തിലാണ് ഒരു പടയാളിയുടെ പരിശീലനം ആരംഭിക്കുന്നത്, സഭയിലോ സൺഡേ സ്കൂളിലോ അല്ല, പിന്നെയോ ഭവനത്തിൽ. ആദ്യത്തെ ആ പാഠം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ കുട്ടികളും ആ കാര്യത്തിൽ മന്ദബുദ്ധികളായിരിക്കും കേട്ടോ. ഭവനത്തിൽ ശരിയായ പരിശീലനം ലഭിച്ചില്ല എന്നത് അത്ര ഇന്നത്തെ വലിയ പങ്കും യുവജനങ്ങളുടെ പ്രശ്നം. എന്തിന് യുവജനങ്ങളെ മാത്രം പറയുന്നു? വളരെയേറെ പ്രായമുള്ളവരും അതിലുൾപ്പെടും. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുവാൻ സമയമില്ലായിരുന്നു. അവർ പണസമ്പാദനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി ധൃതിയിലായിരുന്നു. പലർക്കും കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുക എന്നത് അന്തസ്സിന്റെ ലക്ഷണമാണ്. കുടുംബത്തിൽ ശരിയായ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത കുട്ടികൾ സമൂഹത്തിന് തലവേദനയാകുകയാണ് പതിവ്. ശരിയായ പരിശീലനം എന്നാൽ ശിക്ഷണം എന്നത്രേ ഞാൻ അർത്ഥമാക്കിയത്. കുഞ്ഞുങ്ങളെ ശരിയായ ശിക്ഷണത്തിൽ വളർത്തേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് ആറാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അതിന്റെ ഒന്നാം വാക്യത്തിൽ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. വേറൊരു തർജ്ജിമ, അത് ശരിയായ ധർമ്മം എന്നത്രേ. ന്യായമല്ലോ എന്ന ഭാഗത്ത് അത് ശരിയായ ധർമ്മം, അതാണ് ശരിയായ ധർമ്മം. എന്തുകൊണ്ടത് ശരിയാകുന്നു അല്ലെങ്കിൽ ന്യായമാകുന്നു? കാരണം ഇത് ദൈവഹിതപ്രകാരമാകുന്നു. വാസ്തവത്തിൽ ഇത് ശരിയെന്നതിനേക്കാൾ കൂടുതലാകുന്നു, ന്യായമാകുന്നു. ഇതൊരു നീതിയായ കാര്യമാണ്, കാരണം ഇത് ദൈവത്തിന്റെ മാർഗമാകുന്നു. അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോടുള്ള അനുസരണമാകുന്നു ഒരു പടയാളി ഒന്നാമതായി പഠിക്കേണ്ട പാഠം. അവൻ ആജ്ഞകൾ അനുസരിക്കണം. ഈ പ്രാഥമിക പാഠം ഭവനത്തിലാണ് പഠിക്കുന്നത്. അനുസരിക്കുവാൻ പഠിച്ചതിനു ശേഷം ഒരു പടയാളിക്ക് മറ്റുള്ളവർക്ക് ആജ്ഞകൾ കൊടുക്കുന്ന ഒരു ഉയർന്ന പദവിയിലേക്ക് കയറ്റം ലഭിക്കും. എങ്ങനെയാണ് ആജ്ഞകൾ കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു പടയാളി എങ്ങനെ അനുസരിക്കുവാൻ തയ്യാറാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ അടിസ്ഥാന പരിശീലനം ഭവനത്തിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിലും തുടർന്ന് യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധത്തിലും കാണപ്പെടുന്നു. ക്രിസ്തീയ ജീവിതത്തിലെ വിജയങ്ങൾ നേടുന്നത് ഭവനത്തിലും തൊഴിൽ രംഗങ്ങളിലുമത്രേ. ശ്രദ്ധിക്കണം, ഞാൻ വീണ്ടും പറയാം, ക്രിസ്തീയ ജീവിതത്തിലെ വിജയങ്ങൾ നേടുന്നത് ഭവനത്തിലും തൊഴിൽ രംഗങ്ങളിലുമത്രേ. അവിടെ വിജയിക്കാതെ ഞാൻ പള്ളിയിലായിരുന്നപ്പോൾ പാപമൊന്നും ചെയ്തില്ല എന്ന് പറയുന്നതുകൊണ്ട് വിശേഷമില്ല കേട്ടോ. അനേകരും പള്ളിഭക്തരായിരിക്കുന്നതിന്റെ കാരണം ഈ പറഞ്ഞതാണ്. അവിടം കഴിഞ്ഞാൽ ഭക്തിയുടെ ആവശ്യമില്ല എന്നത്രേ അവർ ചിന്തിക്കുന്നത്. യേശു കർത്താവ് ഒരു ബാലനായിരുന്നപ്പോൾ നസറേത്തിൽ യോസഫിനും മറിയത്തിനും കീഴടങ്ങിയിരുന്നു. അതെ, അവൻ തന്റെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചു. ഈ ഭാഗത്ത്, പ്രത്യേകിച്ചും ഈ വാക്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട രണ്ട് അതിപ്രധാന വസ്തുതകളുണ്ട്. ഒന്ന്, പൌലോസ് ഇവിടെ സംസാരിക്കുന്നത് ഒരു ക്രിസ്തീയ ഭവനത്തെക്കുറിച്ചാണ്, അല്ലാതെ പൊതുവായ ഒരു പ്രമാണമല്ല എന്ന് ചിന്തിക്കാവുന്നതാണ്. കഴിഞ്ഞ അധ്യായത്തിൽ വിവാഹബന്ധത്തെക്കുറിച്ച് പൌലോസ് ചർച്ച ചെയ്തു. ആ വിധത്തിലുള്ളൊരു ഭവനം, മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കുന്നത് കർത്താവിൽ എന്ന വൃത്ത പരിധിക്കുള്ളിൽ, ആ ചുറ്റളവിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അമ്മയപ്പന്മാരെ, നിങ്ങൾ കർത്താവിലായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശിക്ഷണ നടപടികൾ വെറും അടിമത്വമായിരിക്കും. തങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിനായി അവകാശം പറയുവാനുള്ള പദവി ക്രിസ്തീയ മാതാപിതാക്കൾക്കുണ്ട്. നാം എല്ലാം അപ്രകാരം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മാതാവോ പിതാവോ ഒരാൾ മാത്രം ഒരു ക്രിസ്തീയ വിശ്വാസിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും ആ ഒരാൾ തങ്ങളുടെ മക്കളെ കർത്താവിന് വേണ്ടി അവകാശം പറയാവുന്നതാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന പല അമ്മച്ചിമാരുടെയും മക്കൾ അനുഗ്രഹീതരായ ദൈവമക്കളായി കാണപ്പെടുന്നത്. 1 കൊരിന്ത്യർ 7:14 നാം വായിക്കുന്നത്, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും ഇരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്നു വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. ക്രിസ്തീയ മാതാപിതാക്കൾ ഉണ്ടെന്ന കാരണത്താൽ ഒരു കുട്ടി വിശ്വാസിയാകും എന്ന അർത്ഥമല്ല ഇവിടെ. ഇവിടുത്തെ അർത്ഥം ആ കുട്ടിയെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ മാതാവിനോ പിതാവിനോ കഴിയും എന്നത്രേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ എന്നത്രേ. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു കുട്ടിക്ക് രക്ഷിക്കപ്പെടാത്ത മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ എനിക്ക് ആ കുട്ടിയോട് വാസ്തവത്തിൽ സഹതാപമാണ്. അങ്ങനെ ഒരു കുട്ടി മനുഷ്യരെക്കാൾ ഉപരി ദൈവത്തെ അനുസരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. 2:5:22 കാണുന്ന അനുസരിക്കുക എന്ന പദത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഭാര്യ കീഴ്പ്പെടണം. ഭർത്താവുമായി ഒരു തുല്യസ്ഥാനമാണ് ഭാര്യ പങ്കിടുന്നത്. ആ ബന്ധത്തിൽ ആരാണ് ചെറുത്, ആരാണ് വലുത് എന്നൊരു ചോദ്യം ഉദിക്കുന്നില്ല. കീഴ്പ്പെടുക എന്നാൽ നേതൃത്വത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. തുല്യസ്ഥാനമുള്ളവർ എന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുൻകൈ എടുക്കുവാൻ കഴിവുള്ള ഒരാൾ എന്നും മാത്രം. ഇവിടെ ഒരു ദാസൻ അനുസരിക്കുന്നതുപോലെ മക്കൾ അനുസരിക്കേണ്ടതാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണ് 5 വാക്യത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. മാതാപിതാക്കളോടുള്ള അനുസരണക്കേട് ഈ ഭൂമിയിൽ കാണുന്നതിൽ വെച്ച് ഒടുവിലത്തേതും ഏറ്റവും താണതരത്തിലുള്ളതുമായ നിയമരാഹിത്യം, അരാജകത്വമാകുന്നു. 2 തിമൊഥെയോസ് 3:1-2 നാം വായിക്കുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തത് അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിലൊന്നത്രേ. മാതാപിതാക്കളുടെ അധികാരത്തെ തള്ളിക്കളയുകയും അവരെ ചോദ്യം ചെയ്യുകയും അവർക്കെതിരെ കേസ് കൊടുക്കുകയും പലപ്പോഴും അവരെ കൊല്ലുവാൻ പോലും മടിക്കാത്ത അനേകം യുവാക്കളെ നാം ഇന്ന് കാണുന്നുണ്ട്. പലർക്കും മാതാപിതാക്കളോട് ഒരു ബഹുമാനവുമില്ല. അതൊക്കെ പഴങ്കഥകളാണെന്ന ഭാവത്തിലാണ് പലരുടെയും നടപ്പ്. അപ്പച്ചൻ എന്നാ കമ്പ്യൂട്ടർ അറിയാമോ? അപ്പച്ചൻ എന്നാ ഇന്നത്തെ എന്തെങ്കിലും അറിയാമോ? നാം ജീവിക്കുന്ന ഈ സമയത്തെയാണ് ഇതെല്ലാം കാണിക്കുന്നത്. അതേ, അന്ത്യകാലം. രണ്ടും മൂന്നും വാക്യങ്ങൾ നോക്കിക്കാട്ട്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയല്ല പത്ത് കൽപ്പനകൾ എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞതാണ്. എന്ന് കണ്ട് താങ്കൾക്കത് ലംഘിക്കാമെന്നില്ല കേട്ടോ. ഒരു കുട്ടി തന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. നാം പ്രായത്തിൽ വളരും തോറും നാം ജീവിക്കുന്ന ജീവിതത്താൽ നാം അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനോട് ചേർത്ത് ഒരു വാഗ്ദത്തം നൽകിയിരിക്കുന്നത് ദീർഘായുസാണ്. ആ വാഗ്ദത്തം ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നു. വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാണിത്. മറ്റ് കൽപ്പനകൾ അവ അനുഷ്ഠിച്ചില്ല എങ്കിൽ ലഭിക്കുവാൻ പോകുന്നതിനെക്കുറിച്ചാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അവ പാലിച്ചാൽ എന്ത് നൽകും എന്ന് വാഗ്ദത്തം ചെയ്തിട്ടില്ല. ഈ കൽപ്പന പാലിക്കാതിരുന്ന കുട്ടികളുടെ രണ്ട് ഉദാഹരണങ്ങൾ ശിംശോനും അബ്ശാലോമുമാകുന്നു. അവരുടെ ആയുസ് വളരെ ചുരുങ്ങിയതായിരുന്നു. ശിംശോൻ ഒരു ന്യായാധിപനായിരുന്നു, എന്നാൽ അവൻ തന്റെ ചെറുപ്രായത്തിൽ മരിച്ചു. അബ്ശാലോം തന്റെ പിതാവായ ദാവീദിനോട് എതിർത്തു നിന്നു. ചെറുപ്പത്തിൽ തന്നെ അവൻ കൊല്ലപ്പെട്ടു എന്ന് നാം കാണുന്നു. ഇന്ന് ഈ മക്കളുടെ അനുസരണം എന്ന വിഷയം വളരെയേറെ വാദപ്രതിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് പറയുന്നതിനേക്കാളും എളുപ്പം എന്താണ് ദൈവവചനത്തിലെ പഠിപ്പീര് എന്ന് ശ്രദ്ധിക്കുകയാണ് നല്ലത്. അതത്രേ നാം ആറാം അധ്യായത്തിന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഒരു ക്രിസ്തീയ കുടുംബത്തിലെ മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കേണ്ടതിന്റെ മൂന്ന് അടിസ്ഥാനങ്ങൾ പൌലോസ് വിശദീകരിച്ചതാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അവ പ്രകൃതി, കൽപ്പന, സുവിശേഷം എന്നിവയാണ്. ഒന്നാമത് പ്രകൃതി. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. സകല മനുഷ്യഹൃദയങ്ങളിലും ദൈവം എഴുതിയിരിക്കുന്ന പ്രകൃതിയുടെ നിയമത്തിന്റെ ഒരു ഭാഗമാണ് ഈ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നത്. ഇത് ക്രിസ്തീയ സദാചാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പിന്നെയോ സകല സമൂഹത്തിലെയും പെരുമാറ്റങ്ങളുടെ ഒരു നിലവാരമാകുന്നു. എല്ലാ മതങ്ങളും തത്വശാസ്ത്രങ്ങളും ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. മനുഷ്യഹൃദയങ്ങളിൽ ദൈവം എഴുതിയിരിക്കുന്ന പ്രകൃതി നിയമത്തിന്റെ ഒരു ഭാഗമാകുന്നു മക്കളുടെ അനുസരണം എങ്കിൽ അത് ദൈവം മോശയ്ക്ക് നൽകിയ കൽപ്പലകകളിൽ എഴുതി വെളിപ്പെടുത്തിയ നിയമത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ഒരു കുട്ടി തന്റെ മാതാപിതാക്കളെ അനുസരിക്കണം, ബഹുമാനിക്കണം എന്നുള്ള കൽപ്പന മാറ്റിക്കൂടാത്തതാണ്. എന്നാൽ ഒരു സംശയം, മാതാപിതാക്കൾ മക്കൾ അനുസരിക്കുവാൻ ശഠിക്കുന്ന തെറ്റുകളെ അനുസരിക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് പൌലോസ് ഇവിടെ സുവിശേഷത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൽ ആരംഭിച്ച പുതിയ ദിവസത്തെക്കുറിച്ചും സംസാരിക്കുന്നു. കർത്താവിൽ അനുസരിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാലാണ് അത് നാം മനസ്സിലാക്കുന്നത്. മക്കളുടെ അനുസരണം ഒരു ക്രിസ്തീയ ഉത്തരവാദിത്വമായി കാണിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കർത്താവിനെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുസരണം അർഹിക്കുന്നത്. മക്കൾ വളരെ ശ്രദ്ധയോടെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതുണ്ട്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നവരോ? അനുസരിക്കുന്നതിൽ നിന്നും നിങ്ങളെ പുറകോട്ട് പിടിക്കുന്നത് എന്താണ്? മാതാപിതാക്കൾ കഴിഞ്ഞ തലമുറക്കാരാണ്. അവർക്ക് ഞങ്ങളുടെ പ്രശ്നമൊന്നും അറിയില്ല എന്ന് കരുതുന്നത് അബദ്ധമാകുന്നു. ഇനിയും നമുക്ക് മാതാപിതാക്കളോട് പറഞ്ഞിരിക്കുന്നു നോക്കാം. നാലാം വാക്യം, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. വേറൊരു തർജ്ജിമ ഇപ്രകാരമാണ്, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത്, മറിച്ച് കർത്താവിന്റെ ചൈതന്യത്തിനൊത്ത ശിക്ഷണത്തിലും ഉപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ഇവിടെ മക്കൾക്കുള്ള നിർദ്ദേശങ്ങളെ മാതാപിതാക്കന്മാർക്കുള്ള ഉപദേശം കൊണ്ട് സമതുലിതം ചെയ്യുന്നതായി കാണാവുന്നതത്രേ. പ്രകോപിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ മര്യാദയും സ്നേഹവും ഇല്ലാത്ത പെരുമാറ്റം, ക്രൂരമായ ശിക്ഷാക്രമം, തൊട്ടതിനൊക്കെ കുറ്റം പറയുക, ഇവയാണ് പ്രകോപനത്തിന് കാരണം. അതേക്കുറിച്ച് കൂടുതലായി നമുക്ക് ചിന്തിക്കാം. കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ന്യായപ്രമാണത്തിൽ പ്രത്യേകിച്ചും 10 കൽപ്പനകളിൽ ഈ പറഞ്ഞതുപോലുള്ള കൽപ്പന മാതാപിതാക്കന്മാർക്കൊന്നും നൽകിയിരുന്നില്ല. കൃപയുടെ കീഴിൽ എല്ലായ്പ്പോഴും അന്യോന്യമുള്ള ഉത്തരവാദിത്തങ്ങളും ചേർന്ന് ചെയ്യേണ്ട ചുമതലകളും ഉണ്ട്. ഒരു കുട്ടിയുടെ മേൽ മാതാപിതാക്കന്മാർ എന്തെങ്കിലും മോശമായ ചിട്ട അടിച്ചേൽപ്പിക്കുകയോ കോപത്തിന്റെ ആധിക്യത്താൽ ശിക്ഷിക്കുകയും ചെയ്താൽ അത് തെറ്റാണ്. കുട്ടിയെ ദൈവവചനത്തിലെ സത്യങ്ങൾ പഠിപ്പിക്കുകയും അവയെ മാതൃകയോടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ ചെയ്യേണ്ടതും മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. കുഞ്ഞുങ്ങളെ കോപിപ്പിക്കരുത്. ഒരു വിശ്വാസിയായി തന്നെ താങ്കൾ താങ്കളുടെ കുടുംബത്തിൽ ജീവിക്കേണ്ടതാണ്. പിന്നെ പറയുന്നു, പിതാക്കന്മാരെ, ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഭാഗം അപ്പച്ചന്മാർക്ക് മാത്രമുള്ളതാണെന്ന് കരുതരുത് കേട്ടോ. ഇവിടെ അമ്മച്ചിമാരെയും ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത് പിതാക്കന്മാരോടാകുന്നു. കാരണം ശിക്ഷണവും പരിശീലനവും ഒക്കെ പ്രാഥമികമായി പിതാക്കന്മാരുടെ ചുമതലയാകുന്നുവല്ലോ. എന്നാൽ അത് അമ്മമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ അവരെ ഒന്നും പറയാതെ ദേഷ്യത്തോടെ ഒന്നും നോക്കാതെ പോലും കാത്തു സൂക്ഷിക്കണമെന്നല്ല, മക്കൾക്ക് സങ്കടം വരുന്നതുപോലെ ശിക്ഷിക്കരുതെന്നുമല്ല. ശിക്ഷിച്ചാൽ സങ്കടമോ കോപമോ ഒക്കെ ഉണ്ടായെന്നിരിക്കും. ഈ വിഷയത്തിൽ സദൃശവാക്യത്തിൽ അനേകം കാര്യങ്ങൾ പറയുന്നുണ്ട്. കുട്ടിയെ ശിക്ഷിക്കുക തന്നെ വേണം, വടിയെ നാം സ്നേഹിക്കരുത്, കുട്ടിയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ വടികൊണ്ട് കുട്ടിയെ അടിക്കണമെന്ന്. ഒരു ചെറിയ കുട്ടിയെ തല്ലുന്ന പിതാവിന്റെ ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കുട്ടിയെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിതാവ് പറഞ്ഞു, മോനെ, നിനക്ക് വേദന ഉണ്ടാകുന്നതിലും അധികം ഇത് എനിക്ക് വേദന ഉണ്ടാക്കുന്നു എന്ന്. അതിന് കുട്ടിയുടെ മറുപടി, അതെ അതെ, എന്നാൽ ഒരേ സ്ഥാനത്തല്ലെന്ന് മാത്രം. വെറുതെ അനുസരിക്കാത്ത ഈ കുസൃതിക്കുട്ടന്മാർക്കൊക്കെ തല്ലുകൊടുത്തേ മതിയാകും കേട്ടോ. എന്നാൽ മാതാപിതാക്കൾ കോപം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ കുട്ടികളെ ശിക്ഷിക്കരുത്. എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന് അവരോട് പറഞ്ഞു മനസ്സിലാക്കണം. ദേഷ്യം കൊണ്ട് കയ്യിൽ കിട്ടുന്നത് വലിച്ചു കൊച്ചുകുട്ടികളെ അടിക്കുന്ന മൃഗീയത ഒരിക്കലും അംഗീകരിക്കുവാൻ സാധ്യമല്ല. അവരെ ശിക്ഷിക്കുന്നത് ശിക്ഷണത്തിനുവേണ്ടിയാകുന്നു എന്നവർ മനസ്സിലാക്കണം. ഒരു വ്യക്തി പറഞ്ഞത് വടിയെടുക്കുന്നതിനു മുൻപ് പ്രാർത്ഥിക്കുക എന്നത്രേ. പക്ഷേ ഇത് പലരും പുച്ഛിച്ചു തള്ളിക്കളയും. കാരണം പിന്നെന്തിനാ അടിക്കുന്നതെന്നാണ് ചോദ്യം. അടിക്കുന്നത് അവർ നന്നാകാൻ. ഞാൻ കണ്ടിട്ടുണ്ട് ചില മാതാപിതാക്കന്മാർ മറ്റുള്ളവരോടുള്ള കോപം പോലും കുഞ്ഞുങ്ങളോട് തീർക്കുന്നത്. കോപം തീർക്കാനല്ല കുഞ്ഞിനെ അടിക്കേണ്ടത്, ഭർത്താവിനെയോ അമ്മായിയമ്മയോ അടിക്കുവാൻ കഴിയാത്തതിനാൽ സ്വന്തം കുഞ്ഞിനെ കാര്യമില്ലാത്ത കാര്യം പറഞ്ഞ് അടിക്കുന്നവർ ദൈവസന്നിധിയിൽ പാപം ചെയ്യുകയാണെന്ന് ഓർത്തുകൊള്ളുക. നിങ്ങളുടെ ദേഷ്യം തീർക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കുഞ്ഞ് നന്നാകില്ല, കൂടുതൽ വഷളാകുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കരുത്, പ്രകോപിപ്പിക്കരുത്. നാം ന്യായീകരിക്കുവാൻ ഇല്ലാത്ത എന്തെങ്കിലും കാര്യത്തിനുവേണ്ടിയാണ് അവരെ ശിക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ അവർ പ്രകോപിതരാകും. അവരെ ശിക്ഷണത്തിൽ വളർത്തിയാൽ മതിയാകും. ശിക്ഷയും ശിക്ഷണവും രണ്ടാകുന്നു എന്നോർക്കണം. ശിക്ഷ തന്നെ തല്ലുന്നത് മാത്രമല്ല, ഉദാഹരണത്തിന് അനുസരണക്കേട് കാണിച്ചാൽ എവിടെങ്കിലും കൊണ്ടുപോകാതിരിക്കുന്നതും ശിക്ഷയാണ്. അവർക്കിഷ്ടമുള്ളത് എന്തെങ്കിലും നൽകാതിരിക്കുന്നത് ശിക്ഷയാണ്. ഇന്ന് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ കളിക്കുവാൻ വിടില്ല എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയിൽപ്പെടും ഇല്ലേ. പല കുഞ്ഞുങ്ങൾക്കും അത് വേദനയുണ്ടാക്കും. അടിയേക്കാൾ പലർക്കും അത് പേടിയാണ്. അതുപോലെ തന്നെ പ്രോത്സാഹനത്തിന്റെ കാര്യം ഈ ബന്ധത്തിൽ മറക്കാവതല്ല. മാർട്ടിൻ ലൂതറിന്റെ പിതാവ് ഭയങ്കര മുൻകോപിയായിരുന്നു. ലൂതർ ഇപ്രകാരം പറയുമായിരുന്നു, വടിയെ സ്നേഹിക്കുന്നവൻ മകനെ ചീത്തയാക്കുന്നു എന്നത് ശരിയാണ്, എന്നാൽ അവൻ നല്ലത് ചെയ്യുമ്പോൾ അവന് കൊടുക്കുന്നതിന് ഒരു ആപ്പിളും വടിയോടുകൂടി വെച്ചേക്കണമെന്ന്. ഈ പ്രമാണം നാം പലപ്പോഴും മറന്നുപോകുന്നത് എത്ര ദോഷമാണ്. പഠിക്കാത്തതിന് അടിക്കുകയും വഴക്കു പറയുകയും ചെയ്യുന്ന താങ്കൾ കുട്ടി പഠിക്കുമ്പോൾ അവനെ അഭിനന്ദിക്കാറുണ്ടോ? അതോ അത് അവന്റെ ഉത്തരവാദിത്തമല്ലേ, അവന്റെ നന്മയ്ക്കാ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണോ? കുഞ്ഞുങ്ങളുടെ തെറ്റുകളെ ശാസിക്കുന്നതുപോലെ തന്നെ അവർ നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. സദൃശവാക്യങ്ങൾ 23 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലുന്നതുകൊണ്ട് അവർ മരിച്ചുപോകില്ല എന്നത്രേ. നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഉപദേശിക്ക് എത്ര എത്ര തല്ല് കിട്ടുമായിരുന്നറിയാമോ? അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംസാരിക്കുവാനും സാധിക്കുന്നത് എന്ന് മറക്കരുത്. നിന്റെ മകനെ ശിക്ഷിക്ക, അവൻ നിനക്ക് ആശ്വാസമായി തീരും, അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും എന്ന് നാം വായിക്കുന്നു. ശിക്ഷിക്ക എന്ന് പറയുന്നിടത്ത് തിരുത്തുക എന്ന പദമാണ് വാസ്തവത്തിൽ യോജിക്കുന്നത്. ക്രിസ്തീയ ഭവനത്തിലുള്ള കുട്ടിക്ക് ക്രിസ്തീയ ഉപദേശങ്ങൾ നൽകേണ്ടതാണ്. അങ്ങനെ അത് ക്രിസ്തുവുമായുള്ള സജീവമായൊരു ബന്ധത്തിൽ വരികയും ലോകവുമായുള്ള ബന്ധത്തിൽ വരുമ്പോൾ കർത്താവിനു വേണ്ടി നിൽക്കുകയും ചെയ്യും. തന്റെ കുഞ്ഞിനെ കർത്താവിലേക്ക് നയിക്കുക എന്ന പദവി ഓരോ മാതാപിതാക്കന്മാരുടേതുമാണ്. അവരുടെ കണക്കായിരിക്കും ആദ്യം നമ്മോട് ചോദിക്കുന്നത്. നാട് നന്നാക്കുവാൻ ഓടി നടക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടത് സ്വന്തം വീട് നന്നാക്കുന്നതാണ്. സ്വന്തം മക്കൾ ദൈവസന്നിധിയിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത അനേകം സുവിശേഷ പ്രവർത്തകരെ എനിക്കറിയാം. ഉപാധി പറഞ്ഞതുകൊണ്ട് വിശേഷമൊന്നുമില്ല. നിന്റെ കുഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിന്റെ വേല അർത്ഥമില്ലാത്തതാണ്. നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം നമുക്കാകുന്നു എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. മക്കൾ യഹോവയുടെ ദാനമാകിയാൽ അവരുടെ ശിക്ഷണം ഉത്തരവാദിത്തത്തോടെ നടത്തേണ്ടതും ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെ ആരാധിക്കുവാനും സ്നേഹിക്കുവാനും പരിശീലിപ്പിക്കേണ്ടതുമാണ്. മക്കൾ ക്രിസ്തുവിനോട് ഭക്തിയുള്ളവരായിരിക്കുന്നതിനാണ് മാതാപിതാക്കൾ സർവോപരി ശ്രദ്ധിക്കേണ്ടത്. അവരുടെ ആരോഗ്യം, ബുദ്ധിപരമായ വികാസം, ഭൌതികമായ ഉയർച്ച, സാമൂഹ്യ ഉന്നമനം, കഷ്ടാരിഷ്ടതകൾ നേരിടാതെയുള്ള കരുതൽ എന്നിവയെക്കാളും പരമപ്രധാനമായി നോക്കേണ്ടത് ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. സ്വന്തം കുഞ്ഞുങ്ങൾക്കു വേണ്ടി മാതാപിതാക്കന്മാർ വളരെയധികം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നിങ്ങൾ അവർക്ക് ലോകത്തിലുള്ളത് മുഴുവൻ നേടിക്കൊടുത്താലും അവർ ദൈവമില്ലാത്തവരായി ജീവിച്ചാൽ അതിനോളം അരാജകത്വം വേറെയില്ല. എന്നാൽ നിങ്ങൾ അവരെ ദൈവവഴികളിൽ പ്രോത്സാഹിപ്പിക്കുകയും യേശു കർത്താവുമായുള്ള വ്യക്തിപരമായ ആ ബന്ധത്തിൽ എത്തിക്കുകയും ചെയ്താൽ, ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നേടി. കുഞ്ഞുങ്ങളുടെ ഭൌതിക ഉന്നമനത്തിനായി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി അവരുടെ ആത്മീക വളർച്ചയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം. ഇംഗ്ലണ്ടിലെ വലിയ ഉണർവിന് ദൈവം എടുത്തുപയോഗിച്ച ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി സഹോദരന്മാരെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും. അവരുടെ അമ്മ സൂസന്ന വെസ്ലി പ്രസവിച്ച 18 മക്കളിൽ രണ്ടുപേരാണിവർ. 18 പ്രസവിച്ച അമ്മ. ആ മാതാവ് തന്റെ ഓരോ കുഞ്ഞിന്റെയും കൂടെ ചെലവഴിക്കുവാൻ പ്രത്യേകം സമയം മാറ്റിവച്ചിരുന്നു. കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ, അവരെ മനസ്സിലാക്കുവാൻ, അവർക്ക് ദൈവിക കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുവാൻ. ഇന്ന് മാതാപിതാക്കന്മാർക്ക് സമയമില്ല. മക്കൾക്കു വേണ്ടി സമ്പാദിക്കുവാൻ തത്രപ്പെടുകയാണ്. എന്നാൽ അവർക്ക് അത്യാവശ്യമുള്ള കാര്യത്തിനു വേണ്ടി പരിശ്രമിക്കുന്നില്ല. ഇത് പിശാചിന്റെ വലിയ തന്ത്രമാകുന്നു. ഭൌമികമായതിനു വേണ്ടി മാത്രം നമ്മെ ഉദ്ദീപിപ്പിക്കുന്ന പൈശാചിക മനോഭാവം. പൗലോസ് മാതാപിതാക്കന്മാരോട് പറയുന്നത് കർത്താവിന്റെ ശിക്ഷണത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാനാണ്. വീണ്ടും ശ്രദ്ധിക്കുക, ശിക്ഷണം കർത്താവിന്റേതാണ്. ശിക്ഷണവും ഉപദേശവും കർത്താവിന്റെ നാമത്തിൽ വേണം ചെയ്യേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നു. നാം പലപ്പോഴും മാനുഷികമായ വിധത്തിൽ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുന്നതല്ലേ പരാജയപ്പെടുന്നതിന്റെ കാരണം. ദൈവവചനപ്രകാരം നാം കുഞ്ഞുങ്ങളെ നിയന്ത്രിച്ചു വളർത്തണം. അതിനായിട്ട് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം പ്രത്യേകം കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങൾ എത്ര വിലപ്പെട്ടതാകുന്നു എന്ന് ഈ ദിവസങ്ങളിൽ അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുത്തെ നിയന്ത്രണത്തിൽ അങ്ങേ സ്നേഹിക്കുന്നതിനു വേണ്ടി ഒരുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ. അതിൽ ഞങ്ങൾ ഓരോരുത്തരും എത്രമാത്രം ആത്മനിറവിൽ ജീവിക്കണമെന്ന് നീ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അതിനായിട്ട് ഞങ്ങളെ ശക്തീകരിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷത്തിന്റെ സ്ഥലങ്ങളാകി അവിടുന്ന് തീർക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഒരു സന്തോഷ വാർത്ത. ജീവസന്ദേശം ബൈബിൾ പഠനം ഇതാ പുസ്തക രൂപത്തിൽ. ഇത് സ്വന്തമാക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? വിശദ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
എഫേസ്യ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. കൂടാതെ ഓഡിയോ CD തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാൽ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി, ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ഉന്നതൻ ശ്രീ യേശു മാത്രം എന്നും വന്നിതൻ സ്തുതിക്കു പാത്രം, എണ്ണമറ്റ മനോഗോത്രം പിന്നിൽ ചേർന്നു പാടും സ്തോത്രം. ഉന്നതൻ ശ്രീ യേശു മാത്രം എന്നും വന്നിതൻ സ്തുതിക്കു പാത്രം, എണ്ണമറ്റ മനോഗോത്രം പിന്നിൽ ചേർന്നു പാടും സ്തോത്രം. ഓ രക്ഷിതരാം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം. ഓ രക്ഷിതരാം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം. ശ്രേഷ്ഠനാം പുരോഹിതനായി ജീവനായകൻ നമുക്കായി ജീവിക്കുന്ന അത്യുന്നതനായി, ജീവൻ തന്ന സ്നേഹിതനായി സർവശ്രേഷ്ഠനാം പുരോഹിതനായി ജീവനായകൻ നമുക്കായി ജീവിക്കുന്ന അത്യുന്നതനായി. രക്ഷിതരാം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം. ഓ രക്ഷിതരാം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ദിവ്യരക്ഷകനേശുവിനെ ക്ഷണവും പാടി സ്തുതിക്കാം.
നിത്യജീവ ജലപാനം യേശു ക്രിസ്തുനാഥൻ തന്നദാനം, ദിവ്യനാമസ്തുതിഗാനം നമ്മൾ നാവിൽ നിറയേണം. നിത്യജീവജലപാനം യേശു ക്രിസ്തുനാഥൻ തന്നദാനം, ദിവ്യനാമസ്തുതിഗാനം നമ്മൾ നാവിൽ നിറയേണം.
രക്ഷിതരാം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം.
ഓ രക്ഷിതരാം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യരക്ഷകനേശുവിനെ ക്ഷണവും പാടി സ്തുതിക്കുന്നു.